من جاء بالحسنة فله عشر أمثالها إن الحسنات يذهبن السيئات എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഹസനത്താണെന്നും ഹസനത്തിന് അള്ളാഹു വെച്ച കൂലി പത്തിരട്ടിയാണെന്നും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇനി വരെ പറയുന്ന രീതിയിലുള്ള കൂലിയൊന്നും നിസ്കാരത്തിനില്ല എന്നുള്ള ആ നിസ്കാരത്തിനുള്ള കൂലി പറഞ്ഞ ഹദീസുകളൊക്കെ പോയില്ലേ, പിന്നെന്തന്നെ ഹദീസിനുള്ള കൂലി? അദാബുൽ ഖബറില്ല എന്ന് പറഞ്ഞാൽ, അദാബുൽ ഖബറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞത്, എന്റെ ജ്യേഷ്ഠം പറഞ്ഞത്, ഞാനൊരു മൗലിയോട് നീ പറഞ്ഞ കാര്യം സംസാരിച്ചു, അത് വൈബിയായ കാര്യമല്ലേ, അദാബുൽ ഖബർ ഇല്ലാന്ന് എവിടുന്നാണ് കിട്ടുക? വൈബിയായ കാര്യമാണെങ്കിൽ അദാബുൽ ഖബർ ഉണ്ട് എന്ന് എവിടുന്നാ കിട്ടുക? അതാണ് നമ്മളെ ചോദ്യം. ഇങ്ങോട്ട് വെച്ച പാലം അങ്ങോട്ടും ബാധകമല്ലേ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മത്തിന്റെ ഉള്ളിൽ അവൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരൊറ്റ ആയത്തെങ്കിലും പറയണം, എന്നാ നമുക്ക് വിശ്വസിക്കാം. ഇല്ല എന്ന് എങ്ങനെ മനസ്സിലായി എന്ന അതേ ചോദ്യം, ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ പറയണം. നിങ്ങൾ പറയേണ്ടല്ലോ സനു അലി മുഹമ്മറത്തൈനി അന്നാറയോറലൂനായി എന്നു പറഞ്ഞ ഫിറോവിന്റെ ആളുകളുടെ മേൽ രാവിലെയും വൈകുന്നേരവും അഗ്നി പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് പറഞ്ഞത് മരിച്ചതിന് ശേഷമാണല്ലോ എന്ന് പറയണ്ടല്ലോ. അത് വളരെ വിശദീകരിക്കപ്പെടേണ്ടതായത്താണ്. മാഷോട് ജമാഅത്തുകാരുടെ ഷെരീഫ് മൗലി ആ വിഷയം സംസാരിക്കാൻ വന്നു. മാഷ് ചോദിച്ചു, നിങ്ങൾ ഈജിപ്തിലൊക്കെ പോയതല്ലേ? അതെ. അല്ല, പിന്നെ ഫിറോവിന്റെ ജഡം അവിടെ ബാക്കിയാക്കിക്കണമെന്നല്ലേ വിശ്വസിക്കുന്നത്? അതെ. അഗ്നി ഫിറോവിന്റെ ദേഹത്ത് രാവിലെയും വൈകുന്നേരവും വെക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെങ്കിൽ ഉപരോമയുടെ അർത്ഥമല്ല എന്നാണ് നിങ്ങൾ പറയുന്ന അർത്ഥമാണെങ്കിൽ, ഫിറോവിന്റെ മേത്ത് ചൂട് പൊള്ളിച്ച് പൊള്ളിച്ച് മൊരി പൊങ്ങിക്കണമെന്ന് ചോദിച്ചു. മാഷെ, നിങ്ങൾ ഞമ്മക്കത് ഇത്ര വെപ്പാണല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവരുടെ തഫ്സീറുകളിലും സി എൻ വരെ എഴുതിയില്ലേ, സി എന്നിന്റെ ഹദീസിന്റെ സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ പേജിൽ ഫറോവയെ ബാക്കിയാക്കിയിരിക്കുന്നു, ഫറോവയുടെ ജഡം ബാക്കിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫോട്ടോവും കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വാദപ്രകാരം, വിശുദ്ധ ഖുർആനിന്റെ ആശയപ്രകാരം ഫറോവയുടെ ജഡം ബാക്കിയാക്കിയിട്ടില്ല എന്നാണ് സൂറത്ത് യൂനിസിൽ അള്ളാഹു പറയുന്നത്. അതറിയോ നിങ്ങൾക്ക്? ബാക്കിയാക്കിയിട്ടില്ല എന്നാണ്. പക്ഷെ ഓല വാദം തന്നെ എടുത്തിട്ട് ചോദിച്ചതാണ്. പിന്നെ അൽഹാഖു മുത്തഖാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ, ഇവിടെ എഴുതപ്പെട്ട തഫ്സീറുകളിലൊക്കെ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നത് വരെ എന്നാണ് എഴുതിയിരിക്കുന്നത്. സുർത്തും എന്നുള്ള ഭൂതകാല ക്രിയയിൽ ഹത്ത എന്നുള്ള പദം വന്നാൽ സന്ദർശിച്ചിട്ട് കൂടി എന്നുള്ള അർത്ഥം മനസ്സിലാക്കണമെന്നല്ല, ആ ഹത്തട ആയത്ത് പരിധി ഏതുവരെ എന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത, എന്നാ ഭാഷ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം അത് സന്ദർശിച്ചിട്ട് കൂടി എന്നുള്ളതാണ്. ഭാഷ അറിയുന്ന ആലിമീങ്ങളോട് ഞാൻ സംസാരിച്ചപ്പോ അതാ ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ശരിയിലേക്ക് എപ്പോഴെത്തി? ഇപ്പൊ ചിന്തിച്ചപ്പോ എത്തി. ഇങ്ങനെ ഖുർആനിലെ പല ആയത്തുകൾക്കും തെറ്റായ അർത്ഥങ്ങൾ നൽകുകയും വ്യാഖ്യാനങ്ങൾ നൽകുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിച്ചിട്ട് കൂടി നിങ്ങളെ പെരുമ നടിക്കുകയാണ്, നിങ്ങൾ പെരുമ നടിക്കുകയാണല്ലോ എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അല്ലാതെ നിങ്ങൾ മരിച്ചു പോകുന്നത് വരെ എന്നല്ല. ഇവല അവിടെ അർത്ഥം വെക്കണേ മരിച്ചു പോകുന്നത് വരെ. നിങ്ങൾ ഇങ്ങോട്ട് മരിച്ചു പോയിട്ടാണ് നടക്കിങ്ങൾക്ക് കാണിച്ചു തരാന്ന്, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാന്ന്, കല്ലാസോപ്പ തയലമ്മ എന്ന് പറഞ്ഞാലും അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. അപ്പൊ ഹത്തട ആയത്ത് മനസ്സിലായിട്ടില്ല എന്നാ. നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിച്ചിട്ട് കൂടി ആ തഫ്സീർ, ഇതൊക്കെ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ സത്യങ്ങളൊക്കെ പറഞ്ഞ തഫ്സീറുകളുണ്ട്. ഇപ്പം പറഞ്ഞ ഹത്താവായ സുർത്തുമുൽ മഖാബിർ എന്നാ നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിച്ചിട്ട് കൂടി എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ പുതിയതായി 1400 വർഷങ്ങൾക്കുള്ളിൽ കണ്ടെടുക്കപ്പെടുന്ന ഒരു മൗലവിയോ ഒരു മാഷോ മാത്രം കണ്ടെടുക്കപ്പെടുന്ന സത്യങ്ങളല്ല. ഈ അഭിപ്രായങ്ങളൊക്കെ ഓരോ ആയത്തുകൾക്കും വിശദീകരണം എഴുതുമ്പോൾ ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഈ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയാൻ, ഈ മുഫസ്സിരീങ്ങളെ സമ്മതിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയ നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായത് എന്നാണ്. ഇന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ഈ ജനാധിപത്യ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ പ്രസംഗിക്കാമെന്നല്ലാതെ ഈ ആശയം ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾക്ക് ഈ രീതിയിലുള്ള അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കത്തെഴുതിയാ കിട്ടൂല, നമുക്ക് അഡ്രസ് ഉണ്ടാവൂല. പിന്നെ എങ്ങനെ സഹോദരന്മാരെ പറയും, ഇവര് പറയുന്നത് ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാലുള്ള സ്ഥിതി ഇതാണ്. ഇവിടുത്തെ ആലും നിങ്ങൾക്ക് പറയാ, വ്യഭിചാരി പിന്നെ അവിവാഹിതനോ വിവാഹിതനോ ആകട്ടെ, അവന് 100 പൂശ അടിക്കേണ്ടതുള്ളൂ, 100 പൂശ പൂശിയാൽ മതിയെന്ന്, 100 അടി അടിച്ചാൽ മതി, അതാണ് ഇസ്ലാമിന്റെ ഹുക്കുമ് എന്ന് ഇവിടുത്തെ ഇങ്ങക്ക് പറയാം. എന്നാൽ ഈ ഹുക്കുമ് നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമെന്ന് പറയുന്ന സൗദിയിൽ പോയി പറയാൻ പറ്റുമോ? പറ്റൂല. പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾക്ക് കത്തെഴുതിയാ പിന്നെ കത്ത് കിട്ടൂല, അതാ സ്ഥിതി. നിങ്ങൾ പറയണ ഇത് പറയാൻ പറ്റൂല. ഇത് പറഞ്ഞതിന്റെ സ്ഥിതി ഇപ്പൊ ഈ ജനാധിപത്യ ഇന്ത്യയിൽ തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിന്റെ തിക്തഫലം അനുഭവിക്കുന്നില്ലേ? ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഇതിന്റെ പ്രവർത്തകർക്കെതിരിൽ നിങ്ങൾ ചെയ്യുന്നില്ലേ? മരിച്ചാൽ അവരുടെ മയ്യത്ത് മറമാടില്ല. അവര് മഹല്ലുകളിൽ അവരുടെ വീടുകളിൽ വിവാഹം നടക്കുമ്പോൾ ബഹിഷ്കരണം. ഒരു കാലഘട്ടത്തിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉടലെടുത്തപ്പോൾ അന്ന് ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗം മുജാഹിദുകൾക്കെതിരിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രലോഭനങ്ങളും ബഹിഷ്കരണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തിയോ, അതേ പ്രലോഭനങ്ങളും ബഹിഷ്കരണങ്ങളും വിലക്കുകളും ഈ ഖുർആൻ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന ആലിമീങ്ങൾക്കെതിരിലും ഇവിടുത്തെ പ്രവർത്തകർക്കെതിരിലും നിങ്ങൾ നടത്തുന്നില്ലേ? എന്നിട്ടാണോ ഇസ്ലാമിക രാജ്യങ്ങളെന്ന് പറയുന്ന മുആവിയയ്ക്ക് ശേഷം ഈ അഹ്ലു സുന്നത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഇസ്ലാമിക രാജ്യത്തിൽ എങ്ങനെ പറയാൻ കഴിയുന്ന? പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കീല ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് മേത്തുന്ന ഈ ആയുധം ഒഴിവാക്കിക്കൊണ്ട് അവര് തന്റെ ദേഹത്തേക്ക് വരുന്ന ആയുധത്തെ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ഈ സമൂഹത്തിൽ ഈ അഭിപ്രായം പറഞ്ഞു പോവുകയും വേണം എന്ന് വിചാരിച്ചിട്ട് അറബി തഫ്സീറുകളിലൊക്കെ എഴുതിയിട്ടില്ലേ? പക്ഷെ എന്നെ പോലെ അഫ്ദൽ മാത്രം പാസായി വരുന്ന മൗലവിമാർക്ക് ഇത് കിട്ടൂല. നിങ്ങൾക്കറിയില്ല, എന്നെ പോലെയുള്ള മൗലവിമാർക്ക് ഈ സത്യം കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സി എന്നെ പോലെയുള്ള ചേകന്നൂരിനെ പോലെയുള്ള ഇന്നലെ ഇവിടെ പ്രസംഗിച്ച മാഷെപ്പോലെയുള്ള ആളുകൾ ഒരു പുരുഷായുസ് മുഴുവൻ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഭാഷാഗ്രന്ഥങ്ങളിലും ഉസൂലുകളിലും മന്തിക്കുകളിലും എൽമുൽമാനികളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ പരിശോധിച്ച് കണ്ണും മറ്റതുമൊക്കെ കുഴിയിലേക്ക് പോയി അതിൽ മാത്രം എത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആലിമീങ്ങൾക്ക് മാത്രം കണ്ടെത്താൻ പറ്റുന്ന ഓരോ പ്രകാശരേഖകളാണിത്. നിങ്ങൾക്കറിയോ അഫ്സൽ കഴിയുമ്പോൾ ഞങ്ങളുടെ വിവരത്തെ നിങ്ങൾക്കറിയോ? ഒരു അറബിയിലുള്ള ഒരു ഇബാറത്ത് തെറ്റാതെ അതിന്റെ എല്ലാ ഇറാബും ഒപ്പിച്ചുകൊണ്ട് വായിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതാണ് ഞങ്ങളുടെ വിവരം. ഒരു തെറ്റില്ലാത്ത മാർക്കോടുകൂടി പാസായ ഞാനാണ് ഈ പറയുന്നത്, എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇയാളൊപ്പം നടന്നിട്ട് ഭാഷയും മറ്റതും കൂടുതലായിട്ട് പഠിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഴുവനായിട്ടില്ല. ഉസൂലും മന്തിക്കും എൽമുൽമാനിയും അതുപോലെ തന്നെ തഫ്സീറുകളും അദ്ദേഹം എഴുതി ഓതിയ തഫ്സീറുകളിലും അതുപോലെ തന്നെ ഭാഷാ ഗ്രന്ഥങ്ങളിലും ഒക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാ എന്നുള്ള അക്ഷരം എത്ര തരം പ്രയോഗത്തിന് പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഖുർആൻ പാണ്ഡിത്യം എത്രയും നിങ്ങൾക്ക് കേൾക്കണോ? ഖുർആൻ ഒരു വിഷയമായിട്ട് സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കുന്നില്ല. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മലയാളത്തിൽ എഴുതപ്പെട്ട ഏതെങ്കിലും തഫ്സീറുകൾ വായിച്ചുകൊണ്ട് അതിന്റെ അറബിയിലുള്ള ഒരു സ്വന്തം ഭാഷയിൽ ഒരു അറബിയിൽ അതിന്റെ ഒരു ആശയം അറബിയിൽ എഴുതി പിടിപ്പിക്കുകയല്ലാതെ ഏതെങ്കിലും തഫ്സീറുകളെ കുറിച്ച് പരിശോധിക്കുകയോ അത് നിരൂപണം നടത്തുകയോ അതിലെ ശരിയും തെറ്റും ഇന്നത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുകയോ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുകയോ ചെയ്യാൻ കഴിയാത്ത ഇൽമാണ് ഞങ്ങൾക്കുള്ളത്. അത് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ പള്ളി ദർസുകളിലൂടെ ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം നേടി അറബിയിൽ എഴുതപ്പെട്ട നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്ന അഫ്ദലുല്ലമ കഴിഞ്ഞ ഒരു മൗലവി ഒരു പേജ് അറബി വായിച്ചതിന്റെ ശരിയായ രീതിയിൽ അതിന്റെ ഈറാബ് ഒപ്പിച്ച് വായിച്ച് അർത്ഥം പറഞ്ഞ് അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കിയതിന് അത് ഒരു അറബി എന്ന് വെക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ആ കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാകണം. ഒരു ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു പാഠം അത് വായിച്ച് മനസ്സിലാക്കിയെങ്കിലല്ലേ അതിന് നിരൂപണം നടത്തി അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പൊ ഞങ്ങളുടെ അടുത്തപ്പോ ഒരു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. ആ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മൗലവി പ്രസംഗിച്ചു. ഒരു മുജാഹിദ് മൗലവി പറയണേ, സുന്നികൾ കേട്ടാ വളരെ മോശമാകുമല്ലേ, എന്താ ചങ്ങായി അറബി അങ്ങനെ വായിക്കുന്നത്? മിൻ ഇൻസാനിയെന്ന്. ഒരു അഫദൽ കഴിഞ്ഞ് കൊറേ കൊല്ലങ്ങൾ കഴിഞ്ഞതാണ് മിൻ ഇൻസാ. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഒരു മൗലവിനോട് പറയണം. ഈ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം നമ്മളെ പ്രസ്ഥാനം പോയാല് അപകടത്തിലേക്കാണ് പോണട്ടോ. അയാൾ അതിന്റെ മലയാളം പറഞ്ഞാൽ മതിയായിരുന്നു, അറബി വായിക്കാതെ. മിൻ ഇൻസാനിയെന്ന് അയാൾ വായിച്ചത്. അപ്പൊ ആ രീതിയിൽ അഫ്ദലുലമ കഴിയും ഒരു ഭാഷ, ഒരു ഭാഷയിലെ ആശയം മനസ്സിലാക്കിയിട്ടെങ്കിൽ, ആശയം മനസ്സിലാക്കിയ ശേഷമേ അതിനെ നിരൂപണം നടത്താൻ കഴിയുള്ളൂന്ന്. അഫ്ദൽ കഴിയുന്ന ഒരു മനുഷ്യന് ഒരു അവൻ പഠിച്ച ഗ്രന്ഥമല്ലാത്ത അറബിയിലെ ഒരു ഗ്രന്ഥം വായിച്ചിട്ട് അതിലെ ലമീറുകൾ പൂർണ്ണമായിട്ടും അതിന്റെ യഥാസ്ഥാനത്തിലേക്ക് മടക്കി ഇറാബ് ഒപ്പിച്ച്, അതിന്റെ വ്യാകരണ നിയമങ്ങളൊക്കെ ഒപ്പിച്ച് ആ ആശയം മനസ്സിലാക്കാൻ കഴിയുന്ന ആലിമ്യങ്ങളില്ലാന്നാ ഞാൻ പറയുന്നത്. അറബിയിൽ ക്ലാസ് എടുക്കുന്ന അറബി കോളേജുകൾ കേരളത്തിലില്ല. കേരളത്തിൽ അറബി കോളേജുകളില്ല. ഇപ്പൊ ഫറൂഖിനെ എടുക്കുന്നുണ്ടെന്ന് പറയണ്ടേ? മുമ്പ് കാലത്ത് ഈ സി പി യും അബുസലാഹും അബുസബാഹും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ഈ മാഷൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് ഇന്നിപ്പോ തലമൂത്ത മുജാഹിദിലെയും ജമാഅത്തിലെയും ഒക്കെ പണ്ഡിതന്മാരൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അന്നും അറബിയിൽ എടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, അന്നത്തെ പ്രിൻസിപ്പാളുടെ നിർബന്ധ പ്രകാരം. ഇന്ന് ഒരുവിധം അറബി കോളേജുകളിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അറബിയിൽ തെറ്റുകൂടാതെ അറബിയിൽ ക്ലാസ് എടുക്കാൻ കഴിയുന്ന ആലിമീങ്ങൾ കുറവാണോ, കുറഞ്ഞു വരികയെന്നാ പറയുന്നത്. പൂർവ്വകാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന ഇൽമ് കുറഞ്ഞു വരികയാണ്, ഭാഷ അറബിയിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആലിമീങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം മാറണമെന്നാണ്. ഇപ്പൊ ഇവർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ മരുന്നിനൊരായത്തോതുക, മരുന്നിനൊരായത്തോതിയിട്ട് ഏതെങ്കിലും നാല് കഥകൾ, ഐതിഹ്യ കഥകൾ ഹദീസിന്റെ പേരിൽ ഉദ്ധരിച്ചുകൊണ്ട് ഖുത്ബ അവസാനിപ്പിക്കുന്ന അവിടേക്ക് വന്നു ഒരായത്ത് മരുന്നിന് ഓതുക, എന്നിട്ട് ആ ആയത്തിന്റെ അർത്ഥം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാം, എന്നിട്ട് അതിന് പറ്റിയ ഒരു നാല് കഥ ഖുത്ബ അവസാനിച്ചു. ഇതാണ് ഇന്ന് ശരാശരി പള്ളികളിൽ നടക്കുന്ന ഒരു ഖുത്ബ. അപ്പോൾ പൂർവ്വകാലഘട്ടത്തിലെ ആലിമീങ്ങൾ ഇത് പറയാനിട്ടല്ല, അവരൊന്നും മനസ്സിലാക്കാനിട്ടല്ല, പക്ഷേ പറയാൻ പറ്റിയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവരൊക്കെ സൂചിപ്പിച്ച് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഈസാ നബി മരിച്ചിട്ടുണ്ടെന്ന് ഇവിടെ മുജാഹിദീങ്ങളുടെ തലതൊട്ടപ്പന്മാരായ ആലിമീങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹദീസിന്റെ പേരിൽ ഇങ്ങനൊരു ഹദീസ് വന്നിക്കുന്നു, അതിന്റെ പേരിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നപ്പോ വളർന്നു വരുന്ന മൗലൈമാരുടെ വീക്ഷണം, ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തിരിക്കുന്നുണ്ട്, ഇനി വരുന്നാണ്. പക്ഷേ ഇവരുടെയൊക്കെ പൂർവികന്മാരായ ആളുകൾ എഴുതി വച്ചിരിക്കുന്നു ഈസാ അലൈഹിസലാം മരിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഇപ്പൊ വളർന്നു വരുന്ന മൗലൈമാരോട് പറഞ്ഞാൽ പറ്റൂല. അപ്പോ പല യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ പറയുന്ന ഈ ഖുർആന് ആർക്കും, ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്, ഈ ഖുർആൻ ആർക്കും മനസ്സിലാവൂല എന്നാണ് ഇനി ഇവരുടെ ഒരു വാദം. ഖുർആൻ ആർക്കും മനസ്സിലാവൂല. ഖുർആൻ മനസ്സിലാണെങ്കിൽ ഹദീസ് വേണം. രണ്ടാമത്തെ വാദം, ഖുർആന് അർത്ഥം പറഞ്ഞാൽ, ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ ഇവിടെ ഭിന്നത കൂടുകയാണ് ചെയ്യുക, ഭിന്നത കുറയല്ല ചെയ്യാം. ഇവരതിന് പറയുന്ന ന്യായം മുജാഹിദ് മൗലവിമാരാണ് ഇത് കൂടുതൽ പറയാനുള്ളത്. ഓലെ ചിന്തിക്കും ചെയ്യുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. ഖുർആനിന് വക്രതയുണ്ട്, ഖുർആനിനെ നമുക്ക് അങ്ങനെ മനസ്സിലാവൂല ഹദീസ് കൊണ്ടല്ലാതെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെ നബിയുടെ വിശദീകരണം എന്ന് പറയുന്ന ഹദീസുകൾ തരാൻ പറ്റൂ? ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെ നബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ വന്ന ആയത്തിന് എന്താ വിശദീകരിച്ചത്? അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ആയത്തിന് എന്താണ് വിശദീകരിച്ചത്? മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആയത്തിന് എന്താ റസൂൽ വിശദീകരിച്ചത്? ഇങ്ങനെ ഒരു തലക്കെന്ന് ഒരു തല വരെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ആയത്തുകൾക്ക് റസൂൽ നൽകിയ വിശദീകരണങ്ങൾ അടങ്ങുന്ന ഒരു വിശദീകരണങ്ങൾ പറ. അതുണ്ടോ? അതില്ല, വിശദീകരണം അതില്ല. പിന്നെ ഇവര് പറയുന്നത് ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ ഇവിടെ ഭിന്നത കുറയല്ല കൂടുക ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഭാഷാപരമായ തകരാറ് പറയുന്നത് ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥം വരും, അപ്പോ ഒരാള് ഒരർത്ഥവും മറ്റൊരാള് മറ്റൊരർത്ഥവും മറ്റൊരാള് മറ്റൊരോ അർത്ഥവും പറഞ്ഞാൽ എന്താ അപ്പൊ നമ്മൾ ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, ഈ ഭാഷാപരമായ ആ തകരാറ്, ഭാഷാപരമായ ആ തകരാറ് ഹദീസിനും വരൂലേ? ഹദീസും അറബി തന്നെയല്ലേ? ഇപ്പൊ ഇന്നമല്ല അമാല് ബിന്നിയാത്തി എന്നുള്ള ഈ ഹദീസ് നിയ്യത്ത് കൊണ്ടാണ് പ്രവർത്തനങ്ങൾ എന്നൊരു ഹദീസുണ്ട്. ഈ ഹദീസിന്റെ ബീഡ താലൂക്ക് എന്തിലേക്കാണ് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ? നിശ്ചയമായും പ്രവർത്തനങ്ങൾ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് സ്വീകരിക്കപ്പെടുന്നത്. സിഹത്തുഹാനാണ് ഷാഫി മദ്ഹബ് പ്രകാരം, കമാലുഹ പൂർണ്ണതയാണ് എന്നാണ് ഹനഫി മദ്ഹബ് പ്രകാരം. ശിക്ഷിക്കപ്പെടുന്നുള്ളതാണ് വേറൊന്ന്, പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് വേറൊരു വീക്ഷണം. ഇപ്പൊ ഈ ഇന്നമല്ല അമാല് ബിന്നിയാത്തി എന്നുള്ള ഈ ഹദീസിന്റെ ബീടെ താലൂക്ക് ബി എന്തിനോട് ബന്ധിതമാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. ഇവർ പറയുന്നത് വലൗലാ ദഫുല്ലാഹി, ഞങ്ങൾ അവിടെ ഒരു മുജാഹിദ് ക്യാമ്പ് നടന്നപ്പോ അവിടെ പ്രസംഗിച്ചതാണ്. ഈ രീതിയിൽ ഖുർആനെ ഖുർആൻ കൊണ്ട് മാത്രം വിശദീകരിച്ചാൽ വരുന്ന ഭവിഷ്യത്തെ എന്ന് സൂചിപ്പിച്ചിട്ട് വലൗലാ ദഫുല്ലാഹി ബാലുഹും ലി ബാലില്ല ഹുദ്ദിമത്ത് സവാമിയോ വബിയോ സലവാത്തും എന്ന് പറഞ്ഞത്. ഈ സലവാത്ത് എന്ന് പറഞ്ഞാൽ ജൂത പള്ളികൾ എന്നും അർത്ഥമുണ്ട്, നിസ്കാരങ്ങൾ എന്നും അർത്ഥമുണ്ട്. ഒരാള് അവിടെ നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? അതായത് അതിന്റെ ആകത്തുക എന്താന്ന് ചോദിച്ചാൽ ഖുർആനിന് വക്രതയുണ്ട്, ഖുർആനിന് വക്രതയുണ്ട്. ഈ ഖുർആനിന്റെ വക്രത മാറണമെങ്കിൽ ഹദീസ് വേണമെന്നാണ് ഇവരുടെ ആകത്തുക. നിങ്ങൾ ചിന്തിക്കുക, ഈ രണ്ടും അറബിയിലാണ്, ഹദീസും അറബിയിലാണ് ഖുർആനും അറബിയിലാണ്. ഒരു പദത്തിന് ഹദീസിലെ അറബിയിൽ വരുന്ന പദത്തിനും ഒന്നിലധികം അർത്ഥം വരും, ഖുർആനിൽ വരുന്ന ഒരു അറബി പദത്തിനും ഒന്നിലധികം അർത്ഥം വരും. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ ഈ പദത്തിന് അർത്ഥം വരുമ്പോ അതേ അർത്ഥ വ്യത്യാസം ഖുർആനിലും, ഖുർആന് പറയുമ്പോഴും വരുന്ന അതേ അർത്ഥ വ്യത്യാസം ഹദീസിൽ പറയുമ്പോഴും വരൂലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നമല്ല അമാല് ബിന്നിയാത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് അമലുകൾ എന്ന് പറഞ്ഞാൽ എന്ത്? അതിന് വ്യാഖ്യാനം എഴുതിയ ഗ്രന്ഥങ്ങളിൽ തന്നെ എന്ത് എന്ന് സൂക്ഷ്മമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. സ്വീകരിക്കലോ, പൂർണ്ണതയോ, ശിക്ഷിക്കപ്പെടലോ, പ്രതിഫലം കിട്ടലോ, ഏകദേശം 30 ചില്ലാനം അഭിപ്രായം പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു അല്ലാഹു അലം അതിന്റെ താലൂക്ക്, അതിന്റെ ബന്ധിതം എന്തിൽക്കാണെന്ന് അറിയില്ല. ഖുർആനിന് നമ്മൾ അർത്ഥം പറഞ്ഞാൽ ഇതിന് വക്രതയുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പൊ നാം പറഞ്ഞു അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും അവിടെ ജൂത പള്ളികളെന്നേ ശരിയാവുള്ളൂ. അത് ശരിയാ, അത് ഒരു ശരിയായ ബുദ്ധിയുള്ള മനുഷ്യൻ അറിയാവിടെ. അവിടെ സലവാത്ത് എന്ന് പറഞ്ഞാൽ ജൂത പള്ളികളെന്നേ ശരിയാവുള്ളൂ. കാരണം ദേവാലയങ്ങളുടെ പേരാണ് അവിടെ പറയുന്നത്, ദേവാലയങ്ങളുടെ പേരാണ് അവിടെ പറയുന്നത്. ദേവാലയങ്ങളുടെ പേര് പറയുമ്പോൾ അവിടെ അനുയോജ്യമായ അർത്ഥമേത് എന്ന് നോക്കിയിട്ട് ആ അർത്ഥം വെക്കണം. ഖുർആനിൽ ഒരു ഖുർആനിനെ വിശ്വാസിക്ക്, ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് തന്റെ താൻ മനസ്സിലാക്കിയ അർത്ഥവും അതിനെതിര് പറയുന്ന അർത്ഥവും വരുമ്പോൾ ഇന്നത് കൊണ്ട് ഇന്നതാണ് അവിടെ ശരി എന്ന് പറഞ്ഞാൽ ഒരു ഖുർആനിക വിശ്വാസി അത് അംഗീകരിക്കും. അല്ലാത്തവനോ? അല്ലാത്തവന് അതിന് എതിരും ചിന്തിച്ച് അതെടുക്കും. ആ എതിര് ചിന്തിക്കുന്ന ആൾക്ക് ഹദീസിലും ചിന്തിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെന്താ ഈ ഭാഷാപരമായ ഒരു പദത്തിന് ഇപ്പൊ ലറബയ്ക്ക് 20 അർത്ഥമുണ്ട്, 30 അർത്ഥമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ലറബ എന്ന് പറഞ്ഞ പദത്തിന് ആ സ്ഥലത്ത് ഏത് അർത്ഥമാണ് യോജിക്കുക എന്നുള്ളത് ഏത് ഭാഷയിലുണ്ട്? അറബിയിൽ മാത്രമല്ല, ഏത് ഭാഷയിലുണ്ട് ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥം, ആ സ്ഥാനത്ത് യോജിക്കുന്ന അർത്ഥം ഏത് എന്ന് ഇന്നത് കൊണ്ട് ഇന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നത് കൊണ്ട് ഇന്ന കാരണം കൊണ്ട് അവിടെ യോജിക്കുന്ന അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഖുർആനിക വിശ്വാസിക്ക് അത് അംഗീകരിക്കും, അത് അംഗീകരി അവൻ അത് വിശ്വസിക്കും, അത് അംഗീകരിക്കും ചെയ്യും. അല്ലാത്തവനോ? അല്ലാത്തവന് ഹദീസിലും ഈ എതിർചിന്ത അവനുണ്ടാവൂലേ? ഹദീസിലും അവനുണ്ടാവൂലേ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇനി നേരെ മറിച്ച് ഞാൻ പറയാം, ഹദീസിൽ മാത്രം എടുത്താൽ എങ്ങനെയാണ് ഈ സമൂഹത്തെ നിങ്ങൾക്ക് ഒന്നിപ്പിക്കാൻ കഴിയുക? കനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഫാറക്ക ദുനിയ എന്ന് സുന്നികൾ എടുക്കും. റസൂല് ദുനിയാവിൽ നിന്ന് വിട്ടു പിരിയുന്നത് വരെ കുനൂത് തോതി. നിങ്ങൾ പറയും അത് ലൈഫാണ് നമ്മൾ ജാതിയങ്ങൾ. ഓല പറയും ആരാണ് ഇത് ലൈഫാക്കിയത്? അള്ളേ അള്ളാന്റെ റസൂലോ ഇത് ലൈഫാക്കി വിട്ടിട്ടുണ്ടോ? ആലിം നിങ്ങൾ ലൈഫാക്കിയ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒറ്റ ഹദീസ് എടുക്കാൻ പറ്റൂലല്ലോ. കാരണം ഇവിടുത്തെ ഉസൂലിൽ ഹദീസിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റൊന്നും എൽമില്ലതില്ലാന്ന്. കനത്ത റസൂലുള്ള റസൂല് ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ കുനൂത്തോതി എന്ന് പറയുന്ന ഈ ഹദീസ് സുന്നികളെടുത്താൽ ഈ ഹദീസിനെ നിങ്ങൾക്ക് എങ്ങനെ ഖണ്ഡിക്കാൻ കഴിയും? എതിര് പറയും നിങ്ങൾ, ഞങ്ങള് ഒരു ഹദീസ് ഏത് പോതും ഏത് കനത്ത് റസൂലുള്ള ഷെഹറൻ സുമ്മത്തറക്കഹു, റസൂൽ ഒരു മാസം കുനൂത്തോതി പിന്നെ ഒഴിവാക്കി. രണ്ട് കൂട്ടരും നിങ്ങൾ ഈ മുജാഹിദീങ്ങൾ പറയും ആ ഹദീസ് ലഈഫാണെന്ന്, സുന്നികൾ പറയും അതല്ല ഇത് സഹീഹാണ് അതാണ് ലഈഫെന്ന്. ഇവരെ നിങ്ങൾക്ക് എങ്ങനെ യോജിപ്പിക്കാൻ കഴിയും? ലഈഫാക്കിക്കുന്നത് ഈ പറഞ്ഞ ആലിമീങ്ങളെ പോലത്തെ ആലിമീങ്ങളല്ലേ? അല്ലേ ഹദീസ് എന്നെ ക്രോഡീകരിക്കപ്പെടുന്നത് എന്നാണ് നിങ്ങൾക്കറിയോ? ഹിജ്റ 194 ഈ ബുഖാരി എന്ന് പറയുന്ന ആള് ജനിക്കുന്നത്. അയാൾക്ക് ഒരു 20 വയസ്സാവുന്നത് വരെ അയാൾ പഠിച്ചു നിൽക്കുക. അപ്പോൾ ഏകദേശം 214 കൊല്ലത്തിന് ശേഷമാണ് ഈ ഹദീസിന്റെ ക്രോഡീകരണം നടക്കുന്നത്, ഹദീസ് ഇവിടെ എഴുതി വെക്കപ്പെടുന്നത്. അത് ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണക്കാരായ ആളുകളുടെ വിചാരം ബുഖാരി എന്ന് പറഞ്ഞാല് വലിയ ആലിമാണ്, റസൂലിന്റെ ഒപ്പം ജീവിച്ച ആലിമാന്നാണ് വിചാരം. നിങ്ങൾക്ക് ഇന്നലെ ഇവിടെ പ്രസംഗിച്ച ആളുടെ പ്രസംഗം തെറ്റുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയോ? പിന്നെ ഇവർ പറയുന്ന നൂറ്റാണ്ടുകളായി തെറ്റുകൂടാതെ സംരക്ഷിച്ചു പോന്ന പ്രവാചക ചര്യയാണ് എന്നാ പറയണത്? എന്തുകൊണ്ട് ഈ നൂറ്റാണ്ടിന്റെ കഥ ഈ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് കൊടുക്കുന്നില്ല? അഹമ്മദിയാക്കള് പ്രസംഗിച്ചു, അവരുടെ തുടക്കത്തിൽ പ്രസംഗ കാസറ്റിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഓരോ പ്രവാചകന്മാർ വരികയും ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് എതിരായിക്കൊണ്ട് ആ പ്രവാചകന്മാരുടെ മരണത്തിന് ശേഷം വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അനുയായികൾ വ്യതിചലിക്കുകയും ചെയ്യുമ്പോൾ ആ അനുയായികളെ തിരിച്ച് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു എക്കാലത്തും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതെന്തിനാ പറയണമെന്ന് പറഞ്ഞാൽ അഹമ്മദ് നബിയെ സ്ഥാപിക്കാൻ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രം ഈ പ്രവാചകന്റെ മരണത്തിന് ശേഷം നൂറ്റാണ്ടുകൾ വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ സമൂഹം ആ യഥാർത്ഥ പാന്താവിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് ഈ വാശി പിടിക്കുന്നത് എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്? ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ച അള്ളാഹു മാത്രമേ റബ്ബുള്ളെന്നും ഞാൻ അള്ളാഹുവിന്റെ വെറും ഒരു പ്രവാചകനാണെന്നും പഠിപ്പിച്ച ഈ അധ്യാപനങ്ങൾക്കെതിരിൽ പ്രവാചകൻ ഈസാ മരിച്ചു പോയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതി വെച്ച ബൈബിളിൽ വരെ അതിനെതിരിൽ എഴുതി വെച്ചില്ലേ ഈസാ ദൈവപുത്രനാണെന്ന്? എങ്ങനെ വന്നു? നിങ്ങളെന്താ ഈ 1400 വർഷത്തിന്റെ പാരമ്പര്യം മാത്രം അവകാശപ്പെടുന്നത്? അത് ഞാൻ പിന്നീട് സംസാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. നിങ്ങൾ പ്രവാചകൻ വർഷങ്ങൾ കഴിഞ്ഞ് പ്രവാചകന്റെ മരണത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ മരണത്തിന്റെ തൊട്ടു മുമ്പ് തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ശിഥിലീകരണം തുടത്തിയതിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് പിന്നെ ഇത് അവിടെ മാത്രം വാശി പിടിക്കുന്നു? അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ അനുയായികൾ പ്രവാചകന്റെ മരണത്തിന് ശേഷം തന്നെ ശിഥിലീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിങ്ങൾക്കറിയില്ല, അഹമ്മദ് അമീന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കൂ, അദ്ദേഹം ഓരോ ഗ്രന്ഥത്തിലും നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അലവിയാക്കളും അതുപോലെ തന്നെ സുന്നികളും അഹ്ലു സുന്നത്തിന്റെ ആളുകളും ഷിയാക്കളുടെ ആളുകളും ഖവാരിജുകളുടെ ആളുകളും മുഅ്തസിലാക്കളുടെ ആളുകളും അവരുടെ വാദങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി മദ്രസകൾ തുടങ്ങുകയും പുതുവിശ്വാസികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മുമ്പ് കഴിഞ്ഞുപോയ മതവിശ്വാസികളുടെ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരികയും അതിന്റെ ദീർഘിച്ച ചരിത്രം തന്നെ അദ്ദേഹത്തിന്റെ ഫജറുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, നുഹറുൽ ഇസ്ലാം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിന്റെ ഫജറോടുകൂടി ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇസ്ലാമിന്റെ ഫജർ വരെ ഇസ്ലാമിന്റെ പ്രവാചകന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ നിന്നിട്ടുള്ളൂ. ഇസ്ലാമിന്റെ ഫജറിന് ശേഷം പുതുവിശ്വാസികൾ വന്നതിന്റെ ഫലമായി, മുസ്ലിങ്ങൾ ചിന്ന ഭിന്നമായതിന്റെ ഫലമായി ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിന്റെ ശരിയായ കാര്യങ്ങളും വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം സവിസ്തരം ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ഇവിടെ മാത്രം വാശി പിടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിന്റെ പാരമ്പര്യം നിങ്ങൾക്കില്ല. ഈ പാരമ്പര്യവാദം വാദം ആരുടെ നിങ്ങൾക്ക് കരുതോ? ഫറോവയുടെ വാദമാണിത്. എക്കാലത്തെയും പ്രവാചകന്മാരോട് അതാത് കാലഘട്ടത്തിലെ നിഷേധികൾ ചോദിച്ച ചോദ്യമാണിത്. ഞാൻ സൂചിപ്പിച്ചു, ഫറോവ ചോദിച്ചു മൂസയോട്, അല്ല മൂസ നീ പറയുന്നതാണ് ശരിയെങ്കിൽ മാ ബാലുൽ ഖുറൂനിൽ ഊല, പൂർവ നൂറ്റാണ്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണ്? മൂസ അലൈഹിസ്സലാം പറഞ്ഞില്ല അവർ പിഴച്ചവരാണെന്നോ നല്ലവരാണെന്നോ അഭിപ്രായം പറഞ്ഞില്ല. അവരെക്കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുത്തിന്റെ ഒരു വേദത്തിൽ ലിഖിതമാക്കപ്പെട്ടിട്ടുണ്ട്, ഒരിക്കലും അവൻ ഒരിക്കലും മറക്കില്ല. അവരെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതി വെക്കാൻ അള്ളാഹ് ഒരിക്കലും പിഴക്കില്ല. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലും ആ അഭിപ്രായം ചോദിച്ചു. മുഹമ്മദ് നബി പറഞ്ഞു, തിൽക്ക ഉമ്മത്തിൻ ഖലത്ത്, അതൊക്കെ കഴിഞ്ഞുപോയ സമൂഹമാണ്, അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കുണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. അള്ള താക്കീതായിട്ട് പറഞ്ഞു, ഈ കിതാബിനെ ഞാനിതാ അനന്തരമായിട്ട് എന്റെ സമൂഹത്തിനെ ഏൽപ്പിക്കുന്നു. നിനക്ക് ഞാൻ ഈ കിതാബിനെ പൂർവ്വ വേദങ്ങളെ ശരിവെച്ചുകൊണ്ട് നിനക്ക് ഞാനിതാ കിതാബ് തന്നിരിക്കുന്നു. സുമ്മാറസനിൽ കിതാബല്ലാമിന്റെ പിന്നീട് ഞാൻ ഈ കിതാബിനെ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ചില ദാസന്മാർക്ക് പൈതൃകമായിട്ട് കൊടുത്തു. പിന്നെ ആ കൊടുക്കുന്ന ദാസന്മാരിൽ അക്രമികൾ ഉണ്ടാവും, അവരിൽ മുക്തസിദ്ദീങ്ങൾ ഉണ്ടാവും. എന്നാൽ ഈ ഖുർആനിന്റെ അധ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാബിഖും ബിൽ ഖൈറാത്ത്, ഒരു ന്യൂനപക്ഷം അവരിൽ ഉണ്ടാവും എന്ന് അല്ലാഹു താക്കീതായിട്ട് സൂചിപ്പിച്ചു പറഞ്ഞു. ലാലിമുലിന് അഫ്സാന ഭൂരിഭാഗം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് അത് മുൻപിച്ചു പറഞ്ഞത് എന്ന്. കിതാബിന്റെ പൈതൃകം കൊടുത്തിട്ട് ആ കിതാബിന്റെ പൈതൃകം കാത്തു സൂക്ഷിച്ചു പോരാൻ തയ്യാറാകാത്ത ആളുകളാണ് ഭൂരിഭാഗവും ഉണ്ടാവില്ല എന്ന് അല്ലാഹു താക്കീതായിട്ട് പറഞ്ഞു. പൂർവ്വ സമൂഹത്തിനൊക്കെ കിതാബ് കൊടുത്തിട്ട് അവരൊക്കെ കാണിച്ച ചരിത്രവും അല്ലാഹു പറഞ്ഞു. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മാ അൻസല്ലാ മിനൽ ബയ്യനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ് ഫിൽ കിതാബി, ഞാൻ ജനങ്ങൾക്ക് വേദത്തിൽ അല്ലാഹുവിന്റെ മാർഗവും വ്യക്തമായ തെളിവുകളും വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അത് മൂടിവെക്കുന്ന ആളുകൾ, ഉലായിക യൽഅനുഹുമുല്ലാഹു, അല്ലാഹു അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. വയൽഅനുഹുമുല്ലായിനൂൻ, ശപിക്കുന്ന ആളുകളൊക്കെ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിന്റെ പുരോഗതിക്കും അവരുടെ ആവശ്യത്തിനും ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അത് മൂടിവെക്കുന്ന ആളുകളെ അല്ലാഹു ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. ഈ ശാപമല്ലേ സുഹൃത്തുക്കളെ, മുസ്ലിം സമൂഹത്തിന് വിജയം കിട്ടിയ ഏതെങ്കിലും നൂറ്റാണ്ട് ഖുലഫാഉർ റാശിദീങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഈ ഖുർആനിൽ നിന്ന് വ്യതിചലിച്ച അന്ന് മുതൽ ഈ സമൂഹം ഭിന്നിക്കാൻ തുടങ്ങിയിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ ചോദിക്കും, പ്രവാചകൻ മരിച്ചു, പ്രവാചകന്റെ മയ്യത്ത് മറമാടാതെ മിന്നാമീറം മിങ്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഹാജിറുകളും അൻസാരികളും ഭിന്നിച്ചു. അവിടെ നിന്ന് തുടങ്ങി ഇസ്ലാമിന്റെ ഖലീഫയായ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ വധിച്ചു. എവിടുന്ന് തുടങ്ങി? ഞാൻ ആ ചരിത്രം പിന്നീട് വിശദീകരിക്കുന്നു, അവർക്ക് ഇപ്പൊ പോണില്ല. അപ്പോൾ ഈ സമൂഹം അല്ലാഹു കൊടുത്ത ഈ കിതാബിൽ നിന്ന് വ്യതിചലിച്ച അന്ന് മുതൽ ഈ സമൂഹത്തിന് അല്ലാഹുവിന്റെ ശാപം തുടങ്ങി. ഇനി ഈ ശാപത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പരന്നിരുന്ന നാടുകളിൽ നിന്നൊക്കെ മുസ്ലിങ്ങൾക്ക് പുരോഗതി ഉണ്ടായിരുന്ന പക്ഷേ ആ അവസ്ഥയിൽ തന്നെ അവർ കഴിഞ്ഞുകൂടുകയാണ്, ആ മുനാഫിക്കുകളായി തന്നെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനത്തെ മുനാഫിക്കുകളായി ഇതിനെ മൂടിവെക്കുകയും വമാതൂവഹും കുഫാറുകളായി തന്നെ മരിക്കുകയും ചെയ്ത ആളുകൾ, ഉലായിക അലൈഹിം ലഅനത്തുല്ലാഹി, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായികത്തി മലാഹമാരുടെയും വന്നാസ് അജ്മഈൻ, മുഴുവൻ മനുഷ്യരുടെയും ശാപം. അതല്ലേ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ പുരോഹിതന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിയ നിങ്ങൾക്ക് ഇവിടുത്തെ നാസ് ഇവിടുത്തെ പുരോഹിതന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആലിമീങ്ങൾ പലതും പറയുന്നുണ്ട്. ഇവിടുത്തെ എന്താണ് ഈ പറയുന്നത്, ഏതാണ് പറയുന്നത്, എന്താണ് ശരിയെന്ന് ഞങ്ങൾക്കറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വക്കത്താവുമ്പോഴും നമസ്കരിക്കാൻ കഴിയാതെ ഓരോ സമയമാകുമ്പോഴും നമ്മുടെ വീട്ടിലെ സഹോദരിമാരും മറ്റാളുകളും ഇവരെ ഈ സമൂഹത്തിന് അടിച്ചേൽപ്പിച്ച് ആരാധന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഈ സമൂഹത്തിലെ പുരോഹിതന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ. ഈ ശാപത്തിലാണ്, അള്ളാഹുവിന്റെ ശാപമാണ്, മാലാകമാരുടെ ശാപമാണ് ഈ സമൂഹത്തിന്. അതുകൊണ്ട് ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ പിന്നെയാകാം എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ഇതിന്റെ ആശയവുമായി മുന്നോട്ട് വരികയും ചെയ്യാൻ ഇവിടുത്തെ പ്രദേശത്തുകാരായ ആളുകൾ തയ്യാറാകണം. തയ്യാറായിട്ടില്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ കാര്യത്തോ കാര്യത്തിനോ എന്റെ കുടുംബപരമായ പ്രശ്നത്തിനോ യാതൊരു പോറലും ഏൽക്കില്ല. വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും മാത്രം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു പുരോഹിതന്റെയോ മറ്റാളുകളുടെയോ കാര്യം മുഴുവൻ നിങ്ങൾ അപ്പടി കേൾക്കണ്ട. ഞങ്ങൾ പറയുന്നതും കേൾക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ എല്ലാ ആളുകളും എഴുതി വെച്ച തഫ്സീറുകൾ ഇവിടെയുണ്ട്. അതിൽ അവരുടെ സംഘടനയ്ക്കനുകൂലമായ രീതിയിൽ ആയത്തുകൾക്ക് ശേഷം അവർ വിശദീകരിച്ചിട്ടുണ്ടാവും. ആ വിശദീകരണം ഒഴിവാക്കിക്കൊണ്ട് കുറെയെങ്കിലും ശരിയാകത്തക്ക രീതിയിൽ അതിന്റെ ശരിയായ തഫ്സീർ ഉണ്ടാവും. പല ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ അത് മാത്രം എടുക്കുക. ഈ രീതിയിൽ തഫ്സീറുകൾ പരസ്പരം വിശകലനം ചെയ്ത് നിങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും അതിന്റെ പ്രവർത്തനത്തിന് നിങ്ങൾ മുന്നോട്ട് വരികയും വേണം. ഞാൻ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിലേക്ക് വരികയാണ്. ഇവർ പറയുന്ന ന്യായങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങൾ പറയണം. അതെന്താണെന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ ബുദ്ധിയിൽ ഇട്ടുകൊണ്ട് ഞാൻ ഈ ദിവ്യ സന്ദേശം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കുറച്ച് സമയം പ്രസംഗിക്കാം. ഖുർആനും ഹദീസും റസൂൽ എന്തുകൊണ്ട് ഈ ഹദീസ് പ്രവാചകന് കൊടുത്ത ദിവ്യ സന്ദേശമാണെങ്കിൽ എന്തുകൊണ്ട് റസൂൽ ഇത് ക്രോഡീകരിച്ചു പോയില്ല? റസൂലിന്റെ ദിവ്യ ദൌത്യത്തിന്റെ ഭാഗമാണല്ലോ ഹദീസ് ഈ ജനങ്ങളെ ഏൽപ്പിച്ചു പോകൽ. പ്രവാചകനറിയാം, പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രവാചകൻ പറയാത്തത് പ്രവാചകന്റെ പേരിൽ കറ്റുകെട്ടി പറയാനുള്ള മുനാഫിക്കുകൾ പ്രവാചകന്റെ ചുറ്റുമുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രവാചകൻ അറിയിച്ചു കൊടുത്തിട്ടില്ലേ? എന്ത് യഖൂലൂന താഅത്തുൻ, പ്രവാചക അവർ നിന്നോട് അനുസരിച്ചു എന്ന് പറയുന്നു. എന്നാൽ വൈദാ വറസൂമിൻ നിന്ദിക്ക, നിന്റെ അടുത്തുനിന്ന് അവർ പുറത്തേക്ക് പോയാൽ വയ്യ തായിഫത്തിൻ വൈറല്ലദീ തഖൂലു, നീ പറയാത്തത് നിന്റെ പേരിൽ കറ്റുകെട്ടി അവർ പറയുന്നു. പ്രവാചക പേടിക്കേണ്ട, നീ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. ഈ ഖുർആൻ അള്ളാഹുവിൽ നല്ലാത്ത മറ്റൊരു സ്രോതസ്സിൽ നിന്നാണ് ഈ ഖുർആൻ വന്നിരുന്നെങ്കിൽ അതിൽ ഒരുപാട് ഭിന്നത കാണുമായിരുന്നു. അവർ അതുകൊണ്ട് എന്തോ പറഞ്ഞോട്ടെ, ഈ ഖുർആനിൽ അവർക്ക് കറ്റുകെട്ടി ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയ ചുറ്റുപാടും മുനാഫിക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ തന്റെ റിസാലത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഈ ഹദീസുകൾ എന്തുകൊണ്ട് എഴുതി വെക്കാതെ പോയി? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അതിനിവർ പറയുന്ന ന്യായം എന്താന്ന് പറഞ്ഞാല് ഖുർആനും ഹദീസും ഒന്നാവുന്നുള്ള പേടിയുണ്ടാണ്. ഖുർആനും ഹദീസും ഒന്നാവും എന്നുള്ള പേടി കൊണ്ടാണ് ആ വാദവും തെറ്റാണ്. പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് കത്തെഴുതിയ കൂട്ടത്തിൽ പ്രവാചകന്റെ വാക്കും അതുപോലെ തന്നെ ആയത്തും ഒന്നിച്ചെഴുതിയിട്ടുണ്ട്. പ്രവാചകൻ ആ പേടി ഉണ്ടായിരുന്നില്ല. ഇവർ പറയുന്ന നോണയാണ്. മൗലവി പല സ്ഥലത്തും വെല്ലുവിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു അറബി ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ഹദീസ് ഗ്രന്ഥം നിങ്ങൾ തുടർച്ചയായി ഒരു തലവരെ വായിക്കുക, അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരായത്ത് നിങ്ങൾ വായിച്ചാൽ അതായത്താണെന്ന് ഞാൻ പറയാം, ഖുർആനും ഹദീസും ഒന്നിക്കൂല. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? ഖുർആനും ഹദീസും ഒന്നിക്ക്. മൂപ്പര് വെല്ലുവിളിക്കാറുണ്ട്, ഒരു ഹദീസ് ഗ്രന്ഥം നിങ്ങളിങ്ങനെ വായിക്കുക, അതിന്റെ ഇടയിൽ ഒരായത്ത് നിങ്ങൾ അറിയാതെ ഓതുക, അതായത്താണെന്ന് പറയാം. ഇവിടുത്തെ അറബി പഠിച്ച ആളുകൾക്കറിയാം. എന്നിട്ടാണോ ഉമറിനെ പോലെയുള്ള, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾക്ക് ഈ ഖുർആനും ഹദീസും ഒന്നിക്കുമെന്നുള്ള പേടി കൊണ്ടായിരുന്നത്രേ റസൂൽ എഴുതി വെക്കാൻ പറയാതെ പോയത്? അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ദിവ്യ സന്ദേശം നിലച്ചതിന് ശേഷമെങ്കിലും മരണവേളയിലെങ്കിലും പ്രവാചകൻ പറയേണ്ടിയിരുന്നില്ലേ, ഞാനിതാ മരിച്ചു പോയാലെങ്കിലും നിങ്ങൾ ഇത് എഴുതി വെക്കണമെന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് 100-200 ചില്ലാനം വർഷത്തോളം ഇതിനെക്കുറിച്ച് സ്വന്തം ജീവൻ കൊടുത്ത് ഇസ്ലാമിന് വേണ്ടി ഷഹീദാകാൻ തയ്യാറായിരുന്ന സഹാബികൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് എഴുതി വെക്കാൻ അവർക്കാർക്കും തോന്നിയില്ല? നിങ്ങൾ ഈ പറയുന്ന ആ പേടിച്ച പ്രവാചകൻ പേടിച്ചു എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിപ്പോ സംഭവിച്ചിട്ടില്ലേ? ഹദീസും ഖുർആനും ഒന്നിക്കുമെന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ ആ കാര്യം ഇപ്പൊ സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്.
ഒരു സാധാരണക്കാരനായ മനുഷ്യനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഖുർആനിന്റെ ഹുക്കുമേതാണ്, ഹദീസ് കൊണ്ട് ഈ നാട്ടിൽ പ്രചരിക്കപ്പെട്ട ഹുക്കുമേത് വിധി ഏത്, ഹദീസ് കൊണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ, ഖുർആൻ കൊണ്ട് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്നനക്ക് തിരിച്ചറിയോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരന് പറയാൻ കഴിയോ? ഒരു ആലിമിന് പറയാൻ കഴിയോ? ഖുർആനിൽ ഹദീസില്ല എന്നല്ലേ ഉള്ളൂ. റസൂൽ ഏതൊരു കാര്യത്തെ പേടിച്ചോ അതിപ്പോ സംഭവിച്ചില്ലേ, അത് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ വിളിച്ചിട്ട് ഓ മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്, ഏതൊക്കെ ഹദീസ് പറഞ്ഞതാണ് എന്ന് ചോദിച്ചാൽ ഒരു ആലിമിന് പറയാൻ കഴിയോ? കഴിയാത്ത അത്രക്കും ഇത് കൂടിക്കലർന്നില്ലേ, കൂടിക്കലർന്നില്ലേ? അപ്പൊ ആ വാദമൊക്കെ വെറും ഈ സമൂഹത്തിന് ഇവർ പറയുന്ന ഈ തളച്ചിടാനുള്ള മുടന്ത ന്യായങ്ങളാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. എനിക്ക് ഈ വിഷയം സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ട് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ദിവ്യസന്ദേശം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ ഖുർആനല്ലാത്ത മറ്റൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതമായിട്ട് പ്രവാചകൻ ജനങ്ങളെ പഠിപ്പിച്ചത് ഖുർആൻ മാത്രമേ ഉള്ളൂ. ഖുർആനല്ലാത്ത മറ്റൊരു ദിവ്യസന്ദേശം പ്രവാചകൻ ഇല്ല. ഇതാണ് ഞങ്ങളുടെ ഖണ്ഡിതമായ വാദം. ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കണം. വൈദാ തുത്തല അലൈഹിം ആയാത്തുന, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്താൽ, ഹദീസല്ല കേട്ടോ, കാലല്ലദീനലാ യർജൂന ലിഖാന, നമ്മെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ പറയും, ഈത്തിബി ഖുർആനിൻ വൈരിഹാദ, ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ നീ കൊണ്ടുവാ, ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ ഈ ഖുർആനിനെ ഭേദഗതി ചെയ്യേ. മക്കത്തെ മുശ്രിക്കീങ്ങളിൽ ചോദിച്ച ചോദ്യമാണത്, ഖുർആനല്ലാത്ത മറ്റൊന്ന് നീ കൊണ്ടുവാ അല്ലെങ്കിൽ ഇതിന് ഭേദഗതി ചെയ്യെന്ന് മക്കയിലെ നിഷേധികളായ ആളുകൾ എന്നെ കണ്ടണം മുട്ടണമെന്ന് പേടിയില്ലാത്ത എന്നെ കണ്ടുമുട്ടിയാൽ എന്റെ ശിക്ഷയിൽ നിന്ന് പേടിയില്ലാത്ത ആളുകൾ, നിഷേധികളായ ആളുകൾ ചോദിക്കും, മുഹമ്മദെ നീ ഈ ഖുർആനല്ലാത്ത മറ്റൊന്ന് കൊണ്ടുവാ അല്ലെങ്കിൽ ഞങ്ങൾക്കിതിൽ ഭേദഗതി കൊണ്ടുവാ എന്ന് അന്നത്തെ നിഷേധികൾ ചോദിക്കും. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾ ഈ പറയുന്ന ഹദീസും അന്ന് നബി ഓതിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മക്കത്തെ മുശ്രിക്കീങ്ങൾ ചോദിക്കേണ്ടതല്ലേ ഈ ഖുർആനും ഹദീസും അല്ലാത്ത മറ്റൊന്ന് കൊണ്ടുപോവാന്ന്? ഖുർആനും ഹദീസും അല്ലാത്ത മറ്റൊന്ന് കൊണ്ടുപോവാന്നല്ലേ അവിടുത്തെ നിഷേധികൾ വരെ ചോദിക്കേണ്ടത്? അവിടുത്തെ നിഷേധികൾക്ക് വരെ അറിയില്ല പ്രവാചകന് ഈ ഖുർആനല്ലാത്ത മറ്റൊന്ന് ഇറങ്ങുന്നുണ്ടെന്ന്. പ്രവാചകന് ഈ ഹദീസ്, അതായത് ഏത് ഹദീസ്? ഖുർആനാവുന്ന ഹദീസ്, നിങ്ങൾ പറയുന്ന ഹദീസല്ല. ഈ ഖുർആനാവുന്ന ഹദീസിൽ വിശ്വസിക്കാത്തതിന്റെ പേരിലായിരുന്നു പ്രവാചകനുണ്ടായിരുന്ന മുഴുവൻ ദേവലാതിയും. സൂറത്ത് കൽഫിൽ അല്ലാഹു പറഞ്ഞു, പ്രവാചക നീ ആ ജനങ്ങളുടെ പിന്നാലെ പോയിട്ട് വ്യഥയാൽ, ഈ ഹദീസിൽ വിശ്വസിക്കാത്തതിന്റെ വ്യഥയാൽ, ദുഃഖത്താൽ, വ്യസനത്താൽ നീ നിന്റെ ശരീരത്തെ തന്നെ നശിപ്പിക്കാറാവുന്നു. വേണ്ട പ്രവാചക, നീ ഇത് പ്രബോധനം ചെയ്താൽ മതി, നിനക്ക് വിശ്വസിക്കാത്തതിന്റെ പേരിൽ നീ വ്യാകുലപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഈ ഹദീസിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഏത് ഹദീസ്? ബുഖാരി ഉണ്ടാക്കിയ ഹദീസല്ല, മുസ്ലിം ഉണ്ടാക്കിയ ഹദീസല്ല, അഹമ്മദ് ഉണ്ടാക്കിയ ഹദീസല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഖുർആനാവുന്ന ഹദീസ് വിശ്വസിക്കാത്തതിന്റെ പേരിലാണ്, അവിടുത്തെ നിഷേധികൾ വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് പ്രവാചകനുള്ള സങ്കടം, പ്രവാചകനോടുള്ള ദുഃഖം, പ്രവാചകനുള്ള വ്യഥ അതിലാണ്, അല്ലാതെ ഇവര് പറയുന്നതിലല്ല. അവിടുത്തെ നിഷേധികൾ വരെ ചോദിച്ചത് ഈ ഖുർആനല്ലാത്ത മറ്റൊരു ഖുർആനാണ്, അള്ളാഹ്ക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്, എന്ത് അള്ളാഹ്ക്കൊരു പങ്കുകാരുണ്ടെന്നുള്ള കാര്യം അള്ളാഹ്ക്ക് പരിചയമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നു, പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് പരിചയമില്ല. അങ്ങനെ നിഷേധികൾ പറയുന്നു, ഹാവുലായ ശുഭാവുനായല്ല, ഞങ്ങൾ ആരാധിക്കുന്ന ഈ ആളുകളൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശകരായി വരും. കുൽ, പ്രവാചക ചോദിക്കുക, അത്തുനബ്ദിഅള്ളാഹ, അള്ളാഹ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? എന്ത് ബിമാലായ അലമു, അള്ളാഹ്ക്ക് അറിയാത്തത്, ആകാശ ഭൂമികളിൽ അള്ളാഹ്ക്ക് അറിയാത്ത ഒരു വിവരം അള്ളാഹ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് അറിവ് അന്നത്തെ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്ത നിഷേധികൾക്കുള്ള അറിവ്, മുഹമ്മദ് നബിക്കുള്ള അറിവ്, പ്രവാചകൻ അവതീർണമാവുന്നത് ഈ ഹദീസ്, ഈ ഖുർആൻ, ഇതിനെ മാത്രമേ ഉള്ളൂ, ഇതല്ലാത്ത മറ്റൊന്ന് അവതരിപ്പിക്കപ്പെടുന്നുണ്ടത് എന്നുള്ളത് അവിടുത്തെ നിഷേധികൾക്ക് വരെ പരിചയമില്ല. എന്താണ്? അപ്പോൾ കുൽ പറയൂ, കുൽ പറയൂ പ്രവാചക, അതാണ് കാല റസൂലുള്ളാഹി. ഒരു സുഹൃത്തിനോട് ഈ ഖുർആനിന്റെ അഹ്ലുൽ ഖുർആനിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, കുൽ പ്രവാചക നീ പറയൂ, ഇതാണ് കാല റസൂലുള്ളാഹി, അതാണ് കാല റസൂലുള്ളാഹി. അല്ലാതെ ബുഖാറയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നത് അല്ല കാല റസൂലുള്ളാഹി. റസൂലിന്റെ കാല റസൂലുള്ളാഹി എന്ന് പറയുന്നത് ഈ ഖുർആനാണ്. കുൽ പറയൂ, പ്രവാചകൻ പറയണത് മാ യകൂനലി, എനിക്ക് പാടില്ല, അനുബദ്ദിലഹു മിൻ തിൽക്കായി നഫ്സി, എനിക്ക് സ്വന്തമായി ഇത് ഭേദഗതി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നത് ഈ ഖുർആനിക ആയത്തുകൾക്ക് ഭേദഗതി ഉണ്ട് എന്നല്ലേ? അതല്ലേ ഹദീസ്? ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ അഞ്ചു നേരം നമസ്കരിച്ചത്? അത് സുബഹി രണ്ടും മുഹറി നാലും അസ്ർ നാലും മഗ്രിബ് മൂന്നും ഇശ നാലും ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഖുർആനിൽ ആയത്തുകൾക്ക് ഭേദഗതി വന്നില്ലേ? ഖുർആനിൽ ആയത്തുകൾ കൊണ്ട് ഹദീസ്, ഖുർആനിൽ ആയത്തിന് ഹദീസുകൾ കൊണ്ട് നിങ്ങൾ ഭേദഗതി ചെയ്തില്ലേ? ഇസ്ലാമിക ശരീഅത്തിന് മുഴുവൻ നിങ്ങൾ ഭേദഗതി ചെയ്തില്ലേ? എത്ര എണ്ണത്തിന് നിങ്ങൾ മൻസൂഖാക്കി? 70 ആയത്തുകൾ നിങ്ങൾ മൻസൂഖ എന്ന് പറഞ്ഞില്ലേ ഖുർആനില്? ആ 70 കൊണ്ടുവരി, മൻസൂഖ അല്ലാന്ന് ഞാൻ തെളിയിച്ചു കാണിച്ചുതരാം. മൻസൂഖ അല്ലാന്ന് ഖുർആനിലെ ആയത്തുകൾ നിങ്ങൾ എത്ര തേച്ച് മാച്ചു കളഞ്ഞു? ഖുർആനിലെ അധ്യാപനങ്ങൾ നിങ്ങൾ എടുത്തു കളഞ്ഞു? ഖുർആനിലെ ആയത്തുകൾക്ക് ഭേദഗതി കൊണ്ടുവന്ന് നിങ്ങൾ അവിടുത്തെ നിഷേധികൾ ചോദിച്ച ആ ചോദ്യം ഇവിടുത്തെ പുരോഹിതന്മാർ ചെയ്തു കൊടുത്തില്ലേ? ഇവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ മക്കയിലെ നിഷേധികൾക്ക് വരെ സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഒരു ഹദീസ് പ്രവാചകൻ ഇറങ്ങുന്നുണ്ട് എന്ന്. പ്രവാചകൻ പറഞ്ഞു, എനിക്കിത് സ്വന്തമായി ഭേദഗതി ചെയ്യാൻ കഴിയില്ല. ഇൻ അത്തബിഇല്ലാമായുഹായിലയ്യ, എനിക്ക് വഹി നൽകുന്നത് പിൻപറ്റുകയല്ലാതെ വേറൊരു വഴി എനിക്കില്ല. എനിക്ക് നൽകുന്ന ദിവ്യ സന്ദേശങ്ങൾ നിങ്ങളോട് പറയുക, അതിന് എതിര് ഞാൻ ചെയ്താൽ എന്ന് സൂറത്ത് ഇസ്രായേൽ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വഴി നൽകിയ ആ ദിവ്യ സന്ദേശത്തിൽ നിന്ന് തെറ്റിക്കാൻ, നിന്നെ കുഴപ്പത്തിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചക, ലൗലാൻ സബ്ബത്തിനാക്കലകിത്തർക്കനുലേയും, ഞാൻ നിന്നെ ഈ ഖുർആനിൽ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ. അതാണ് തസ്ബീത്ത്, അല്ലാതെ കബറിലെ തസ്ബീത്ത് അല്ല. ലൗലാൻ സബ്ബത്തിനാക്ക, ഞാൻ നിനക്ക് നൽകുന്ന ഈ ദിവ്യ സന്ദേശത്തിൽ നിന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ നീ അവരിലേക്ക് അല്പം ചാഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയെങ്ങാനും നീ ചെയ്താൽ ലൈഫൽ മമാതി വലൈഫൽ ഹയാത്ത്, ജീവിതവും മരണവും ഇരട്ടി നൽകിക്കൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കും. വേറൊരു സ്ഥലത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലാത്ത മറ്റൊന്ന് നീ എന്റെ പേരിൽ പറഞ്ഞാൽ വലവു തകവല അലൈനാ ഭാവല്ല കാവീൽ, നിന്നെ ഞാൻ എന്റെ വലത് കൈ കൊണ്ട് പിടിച്ച്, നിന്റെ വലത് കരം ഞാൻ പിടിച്ച്, നിന്റെ കണ്ടനാളം ഞാൻ ഛേദിച്ചു കളയും എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുന്നാൻ പറയുന്നത്. പ്രവാചകൻ ഈ ദിവ്യ സന്ദേശത്തിൽ നിന്ന് അണുഅളവ് വ്യതിചരിക്കില്ല. പ്രവാചകൻ പറയുന്നു, ഇന്നത്തവ്യമില്ലാമായുഹായിനയ്യ, എനിക്ക് വഴി നൽകപ്പെടുന്നത് പിൻപറ്റുകയല്ലാതെ ഏ നിഷേധികളെ, എനിക്ക് വഴിയില്ല. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇതിനെ മാറ്റാൻ എനിക്ക് പാടില്ല. അങ്ങനെയെങ്ങാനും ഞാൻ ചെയ്താൽ ഭയങ്കരമായ ഒരു ദിവസത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. ഇവിടുത്തെ നിഷേധികളുടെ ചോദ്യം അതാണ്. അതിന് പ്രവാചകൻ കൊടുത്ത മറുപടി എന്താണ് നിങ്ങൾക്കറിയോ? എനിക്കിത് പാടില്ല, എനിക്ക് ദിവ്യ സന്ദേശം നൽകപ്പെടുന്നത് നിങ്ങളോട് പറയുക, അതിഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക, അതിന് ഭേദഗതി വരുത്താൻ എനിക്ക് പാടില്ല കേട്ടോ, ഭേദഗതി എനിക്ക് പാടില്ല. ഞാൻ ഭേദഗതി വരുത്തിയാൽ എന്റെ അള്ളാന്റെ നിർദ്ദേശത്തിനെതിരായി ഞാൻ എതിര് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ എന്നിട്ട് പ്രവാചകം പറഞ്ഞു, കുൽ പറയൂ പ്രവാചക, ലൗഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ തലൗത്തുഹു, ഞാൻ നിങ്ങൾക്കിത് ഓതിത്തരുമായിരുന്നില്ല. ഒല ആദറാക്കും ബിഹി, ഇങ്ങനത്തെ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് അറിയിക്കും, ഇങ്ങനത്തെ ആയത്തുകൾ ഞാൻ നിങ്ങളെ അറിയിക്കും ചെയ്യുമായിരുന്നില്ല. കാരണം ഫഖദ് ലബിസ്തു ഫീകും ഉംറ, ഞാൻ നിങ്ങളിൽ ഒരുപാട് കാലം ജീവിച്ചല്ലോ ഞാൻ, ഇങ്ങനത്തെ ആയത്ത് ഓതി തന്നുകൊണോ ഞാൻ നിങ്ങൾക്ക്? ഹദീസാണെങ്കിൽ ഈ നുബുവത്തൊന്നും വേണ്ടല്ലോ. എന്തിനാ നമ്മൾ ഇവിടെ ചോദ്യം? അതാണ് ഈ ആയത്ത് മനസ്സിലാവില്ലെങ്കിൽ പ്രവാചകനോട് നുബുവത്തിന്റെ സമയത്തെയാണ് പറഞ്ഞാൽ മതിയല്ലോ, നബി എന്നി ഞാൻ സംസാരിച്ചു തുടങ്ങിക്കളാന്ന്. ഇനി ചുവിടുന്നതിന് സംസാരിക്കണോ? ഒക്കെ വഹിയാണ്. ഇനി ചുവിടുന്നതിന് സംസാരിച്ചു തുടങ്ങിക്കളാ. ആയത്ത് ജനങ്ങൾക്ക് തിരിയില്ല, അതുകൊണ്ട് അന്റെ സംസാരേ ജനങ്ങൾക്ക് തിരിയുള്ളൂ. ഇന്നു മുതൽ ജു നബിയാണ് സംസാരിച്ചതാന്ന് പറഞ്ഞാൽ പോരെ? എന്താ ബൽക്കത് മനസ്സിലാക്കി? ഈ ആയത്തിനെ വേറെടുത്ത് ഉദ്ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ചർച്ചയൊക്കെ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുഫസ്സിരീങ്ങൾ തമാശക്ക് പറയാണ് ഈ ഹദീസ് എന്തിനായി ഇറക്കിക്കണമെന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് വലിയ അശുദ്ധി ഉണ്ടാവുമ്പോൾ ഈ ഖുർആൻ തൊടാൻ പാടില്ല. അതുകൊണ്ട് വലിയ അശുദ്ധി പോലെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് എടുത്തു ഓതാൻ വേണ്ടിയിട്ടാണ് അള്ളാ ജനങ്ങളെ പരിഗണിച്ചിട്ടാണ് ഈ ഹദീസ് ഇറക്കിക്കണമെന്ന്. ഭാഷ അറിയുന്നവർക്കറിയാം, ഒരു മുസ്ലിയര് ഒരാഴ്ച മുമ്പ് മാഷെടുത്ത് വന്നു, എന്നിട്ടും ചോദിച്ചു ലാ യമുസ്സുഹുനോ ലാ യമുസ്സഹുനോ മുസ്ലിയരെ അവിടെ വായിക്കേണ്ടത് എന്ന് ചോദിച്ചു. ലാ യമുസ്സുഹു എന്ന് പറഞ്ഞു, ഇടുക്കി മുസാഫ് എന്ന് പറഞ്ഞു. മൂപ്പരെടുത്തു, ഭാഷ മൂപ്പർക്ക് അറിയാം, ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം. ലാ യമുസ്സുഹു ആ ഖുർആന് തൊടില്ല തൊടുകയില്ല എന്നോ ലാ യമുസ്സുഹു തൊടരുത് എന്നാണോ ഇവിടുത്തെ സാധാ മൗലൈക്കത് അറിയില്ല. മുസ്ലിയർക്ക് ഭാഷ അറിയാം. ഇന്നല്ലാഹു മലായിക്കത്തുഹുനോ മലായിക്കത്തുഹുനാണോ എന്ന് മൂല്യര് രണ്ടു ഓതാന്ന് പറഞ്ഞു മാഷ്. പക്ഷെ ഖുർആനിൽ മലായിക്കത്തുഹു എന്നാണ്. അതാണ് ഭാഷ അറിയുന്നവർക്കറിയാം. പക്ഷെ ഇവര് മുഫസ്സിരീങ്ങൾ വെച്ച തമാശയാണ്, ഓൽക്കെന്നെ അറിയാ ഇതൊരു കളിയാക്കലാണ്, എന്തിനായി ഹദീസാണ്. ഓലെന്നെ ന്യായം പറഞ്ഞിക്കാണ്, ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി ഖുർആൻ തൊടാൻ പറ്റാത്ത സന്ദർഭം വന്നാൽ അവർക്കൊന്ന് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഓതാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ്. നബിയുടെ വർത്തമാനം 40 വയസ്സായ നബിയോട് പറഞ്ഞ പോലെ നബിയെ ഇന്നു മുതൽ നീ അങ്ങനെ സംസാരിച്ചുകൂടെ. ഏതായാലും ആയത്ത് ഓതിയിട്ട് അവർക്ക് മനസ്സിലാവൂല, അതുകൊണ്ട് അന്റെ വർത്തമാനത്തിലാണ് പറഞ്ഞുകൂടെ. തീരെ പിന്നെ അന്നം തിന്നില്ല പറ്റി എന്നാ ചിന്തിക്കണ ചോദിക്കണേ. അള്ള ചോദിക്കാണ്, അള്ള പറയാൻ പറഞ്ഞു ജനങ്ങളെ എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ നിങ്ങൾക്ക് ഈ ആയത്ത് ഓതിത്തരുന്നത്, മറിച്ച് എന്റെ ഇഷ്ടപ്രകാരമായിരുന്നുവെങ്കിൽ 40 വയസ്സോളം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചല്ലോ, അന്നൊന്നും ഞാൻ ഇങ്ങനെ ആയത്തോതി തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അന്നൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് ഓതിത്തരില്ലായിരുന്നു, നിങ്ങളെ ഞാൻ അറിയിക്കില്ലായിരുന്നു. ഒക്കെ ലഭ്യസ്തു ഫീക്കും ഉംറ, ഞാൻ നിങ്ങളിൽ ഒരുപാട് കാലം ജീവിച്ചല്ലോ. അഫലാ തഅക്കിലൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്. മീൻ കബിലിഹി, ഞാൻ ഈ ആയത്തുകൾ ഓതുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാലം ജീവിച്ചു. ഇവർ പറയുന്നത് 40 വയസ്സ് മുതൽ നബി വഹിയല്ലാത്ത ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാ. ആ തമാശ ഇവിടെ വന്ന് പറയും നിങ്ങൾ, അപ്പൊ ഞങ്ങൾ വരാൻ മറുപടിക്ക്. ഇരുവയില്ല ഒമായന്തിക്കു അനിൽഹവ, അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം അദ്ദേഹം സംസാരിക്കില്ല. ഇരുവയില്ല വഹയ്യൂഹ, അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ദിവ്യ സന്ദേശമല്ലാതെ മറ്റൊന്നുമല്ല ഈ ഖുർആൻ എന്നാ ഞങ്ങൾ പറയുന്നത്. അല്ല നിങ്ങൾ പറയുന്നത് നുബുവത്ത് കിട്ടിയ ശേഷം അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ വഹയാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ വാദം കൂടെ വന്ന് പറ. അപ്പൊ കുറച്ച് തമാശ, കുറച്ച് രസകരമായ ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതെന്നിവിടെ വന്ന് പറയും, ആ ജഹാലത്ത് ഇവിടെ വന്ന് വിളമ്പി എന്നിട്ട് വേണം ചോദിക്കാൻ. ഇവരിപ്പോ സംഘടനാ ബേസിലല്ല, സംഘടനാ ബേസിൽ ഞങ്ങളില്ല എന്നാ. വ്യക്തിപരമായി ഒരു മൗലവി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചർച്ചയ്ക്ക് വരാനാ, അത് പാടില്ല. സംഘടനാ ബേസിൽ നിങ്ങൾ അജണ്ട എഴുതിയും വിഷയമെഴുതി അജണ്ട എഴുതിയും ഖുർആന് പുറമെ പ്രവാചകന് ദിവ്യ സന്ദേശം ഇല്ല എന്ന് ഞങ്ങളുടെ വാദം ഉണ്ട് എന്ന് നിങ്ങൾ, ഖുർആന് പുറമെ കിതാബു സാനി രണ്ടാം പ്രമാണം ഇല്ല എന്ന് ഞങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ അജണ്ട എഴുതി സംസാരിക്കുകയും. അല്ലാതെ കൈഫിയത്ത് സലാത്തല്ല, കൈഫിയത്ത് സലാത്തൊക്കെ ഞങ്ങൾക്ക് അറിയങ്ങൾ, അവിടെ നമ്മളെ ബേജാറാക്കൊന്നും വേണ്ട. ഒറിജിനൽ അള്ളാഹു പറഞ്ഞ സലാത്ത് ഇവിടുത്തെ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും പ്രായോഗികമാക്കാൻ പറ്റിയ ഒരു നമസ്കാര രൂപം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് മൗലവി വിശദീകരിച്ച പൂർണ്ണമായ രൂപത്തിൽ ആണെന്ന് മൗലവിക്ക് തന്നെ അഭിപ്രായമല്ല, അത് എനിക്കറിയാം. മൗലവിക്ക് തന്നെ അങ്ങനെ അഭിപ്രായമല്ല. പക്ഷേ ഒറിജിനൽ സ്വലാത്ത് എന്ന പദത്തിന് അള്ളാഹു കൊടുത്തൊരർത്ഥമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക തരത്തിലുള്ള വേറെ അറബി പദങ്ങളും ആയത്തുകളുമല്ലാതെ മറ്റൊന്നും ഉച്ചരിക്കാൻ പറ്റാത്ത പ്രത്യേക തരത്തിലുള്ള ഒരു കർമ്മത്തിനാണ് സ്വലാത്ത് എന്ന് പറയുക എന്ന് ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ പരിചയമില്ല, നബിക്ക് പരിചയമില്ല. സ്വലാത്ത് എന്ന പദത്തിന് അക്കാലത്ത് പരിചയമുണ്ട്. ആ അർത്ഥം നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാം. അവിടേക്ക് വരിങ്ങൾ, അതിനാദ്യം കിതാബു സാനി ഉണ്ടോ അല്ലേന്ന് ആദ്യം തെളിയിക്കും, രണ്ടാം പ്രമാണം ഉണ്ടോ അല്ലേന്ന്. ഞങ്ങൾ പറയുന്നു ഖുർആനല്ലാത്ത മറ്റൊന്നും പ്രവാചകന് ദിവ്യ സന്ദേശമായിട്ട് കിട്ടിയിട്ടില്ല. പ്രവാചകൻ ആ ജനങ്ങളെ പഠിപ്പിച്ചത് ഖുർആനാണ്, പ്രവാചകൻ ജീവിതത്തിൽ പകർത്തിയതും ഖുർആനാണ്. നമ്മളെ ചോദ്യതാണ്, ഇവർ പറയുന്നത് ഈ ഖുർആൻ പ്രായോഗികമാക്കേണ്ട നബി വെറുതെ ഒരു ശിപായി പണി എടുത്താൽ മതിയെന്നോ, ആ ചോദ്യം ന്യായമാണ്. അതിന്റെ മറുപടിയാണ് ഇത്. ഞാൻ സൂചിപ്പിച്ചല്ലോ നബിയുടെ അടുത്ത് ഒരു വ്യഭിചാരിയെ കൊണ്ടുവന്നാൽ റസൂൽ ഈ ഖുർആനിൽ വിശ്വസിക്കുന്ന റസൂൽ എന്ത് ചെയ്യും? റസൂല് 100 അടി അടിക്കും. പക്ഷേ ഇവിടെ റസൂലിന്റെ പേരിൽ എഴുതി വെച്ചെന്നോണ മായിദിനെ എറിഞ്ഞു വന്നു എന്നല്ലേ? ഞാൻ ഈ അടുത്ത് നിലക്കിടക്കുന്ന പൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായി നടത്തിയ ഖുത്ബേനാണെന്നോണ അതറിയാം നിങ്ങൾക്ക്. ഒലാ ഉഖസിമുദ്ദിൻ നഫ്സിൽ ലവ്വാമ, ലവ്വാമയായ മനസ്സിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ലവ്വാമയായ നഫ്സ് മായിസിന്റെ നഫ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. മായിസിനെ ഉമറിനെ പോലെയുള്ള സഹാബികൾ നാല് ഭാഗത്ത് നിന്നുകൊണ്ട് മായിസിനെ എറിഞ്ഞുകൊന്നോ നബി എന്ന് പറഞ്ഞ, നബിയും നബിയുടെ അനുയായികളും എന്ന് പറഞ്ഞ നുണവോദിയ ആളാണ് ഞാൻ. അതറിയോ നിങ്ങൾക്ക്, നിങ്ങൾ ഇവിടുത്തെ നെല്ലും പകലും തിരിച്ചെടുത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കണം. ഇവിടുത്തെ ചാള ഏത്, ഒറിജിനൽ മത്തി ഏത്, അളിഞ്ഞായിലേത്, അളിയാത്ത അയില ഏത്, ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നെ പോലെയുള്ള പാവപ്പെട്ട പണ്ഡിതന്മാർ, സാധാരണ വളർന്നു വരുന്ന മൗലവിമാർ ഈ ഹദീസൊക്കെ ദൈവിക വചനങ്ങളാണ്, പ്രവാചകന്റെ ദിവ്യവചനങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇവിടെ സങ്കല്പിതമായി ഇതിന്റെ പേരിൽ ഞാൻ നുണ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ലവ്വാമയായ നഫ്സ് അത് വേറെ വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേതാണ് ഖുർആനിൽ വിശദീകരിക്കാൻ നിന്നപ്പ തീരൂല. അപ്പൊ ഞാൻ പറയുന്നത് പ്രവാചകൻ ഖുർആനല്ലാത്ത, പ്രവാചകനോട് അക്കാലത്ത് നിഷേധികൾ വരെ ചോദിച്ചത് ഖുർആനല്ലാത്ത മറ്റൊന്ന് കൊണ്ടുവാ, ഈ ഹദീസല്ലാത്ത മറ്റൊരു ഹദീസ് കൊണ്ടുവാ, ഈ ഹദീസാവുന്ന ഖുർആനിന് നീ ഭേദഗതി കൊണ്ടുവാ. അതേ ചോദ്യമാണ് ഇവിടുത്തെ നിഷേധികൾ ചോദിക്കുന്നത്. നിഷേധികൾ ആരാന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്? അള്ളാന്റെ റസൂലിനെ താക്കീത് കൊടുത്തു, പ്രവാചക എന്നെ കുറിച്ച് നീ എന്തെങ്കിലും ബാലുള്ള കാവിൽ പറഞ്ഞ അന്നെ ഞാൻ കൊല്ലുന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എത്ര വലിയ താക്കീതാണ് അള്ളാന്റെ റസൂലിന് അള്ളാ കൊടുത്ത താക്കീത് നിങ്ങൾക്കറിയോ? പ്രവാചകനെ ഏൽപ്പിച്ച ദിവ്യ സന്ദേശം സത്യസന്ധമായി ആ പ്രവാചകൻ നിർവഹിക്കണം. നിർവഹിക്കാഞ്ഞാൽ അള്ളാന്റെ ദൗത്യമാണത്. ജനങ്ങൾ അള്ളാന്റെ ഹുക്കുമ് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ മുജാഹിദുകളായ ആളുകൾ ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമൂഹത്തിലെ പുരോഹിതന്മാർ, മുജാഹിദ് പണ്ഡിതന്മാർ ഇവിടുത്തെ ജനങ്ങളെ ക്ഷണിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് വലായു ശരിക്ക് ഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ആരെയും പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞ അവിടുത്തെ ശിർക്കന്റെ നിങ്ങൾ കണ്ടു. അതേ സൂറത്തിൽ തന്നെ മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഇൻ വലാ യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ, അള്ളാന്റെ മതനിയമ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അള്ളാന്റെ കൂടെ അവൻ ആരെയും പങ്കുചേർക്കില്ല എന്ന് പറഞ്ഞ ശിർക്ക് എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല? അവന്റെ അധികാരത്തിൽ അവൻ ആരെയും പങ്കുചേർക്കില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ശിർക്ക് എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല? ഈ ഇബാദത്തില് ഈ മഹീദ്ദീൻ ശേഖേ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ആ ഇബാദത്തിലെ ശിർക്ക് മാത്രം എന്തുകൊണ്ട് മുജാഹിദികളെ നിങ്ങൾ കണ്ടു? ഈ ശിർക്ക് ശിർക്കല്ലേ? അള്ളാന്റെ ഹുക്കുമിൽ നിങ്ങളിവിടെ പഠിപ്പിക്കുന്നത് എന്നെ പോലെയുള്ള ആളുകളെ പഠിപ്പിച്ചത് ഒന്നാം ശാരി അല്ല, രണ്ടാം ശാരി രണ്ടാം മത നിയമ നിർമ്മാതാവ് നബി, മൂന്നാം ശാരി ഇജ്മാഇ ജനങ്ങൾ ഒന്നിക്കുക ഒരു പ്രശ്നത്തില്, നാലാം ശാരി ഖിയാസ്, ഇതല്ലേ പഠിപ്പിച്ചത്? ഒന്നാമത്തെ ഹാക്കിം അല്ലാ, രണ്ടാമത്തെ ഹാക്കിം നബി, മൂന്നാമത്തെ ഹാക്കിം ഇജ്മാഇ, നാട്ടിലെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുക, നാലാമത്തെ ഹാക്കിം ആര്? ഖിയാസ്. അതായത് ഒരു ഹുക്കുമിനെ നാട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നത്തോട് തുലനം ചെയ്യുക, ഇതല്ലേ പഠിപ്പിക്കുന്നത്? രണ്ടാം ശാരിയായിട്ടല്ലേ റസൂലിനെ കാണുന്നത്? ഇത് ശിർക്കല്ലേ? ഇതെന്താ ഈ ശിർക്കെന്താ? ഈ ശിർക്കിൽ നിന്ന് ഈ സമൂഹത്തിന് മോചനം വേണ്ടേ? അവിടേക്ക് എന്താ നിങ്ങൾ ചിന്തിക്കാതെ? അപ്പോ ഈ ഖുർആൻ അല്ലാത്ത മറ്റൊന്ന് പറയാൻ എനിക്ക് കഴിയില്ല ജനങ്ങളെ, ഞാൻ പറയില്ല. പറഞ്ഞാൽ അള്ളാന്റെ ഭീഷണിയുണ്ട്, എനിക്ക് ഒരുപാട് ആയത്തുകളിലുണ്ട് അള്ളാഹു ഭീഷണിപ്പെടുത്തിയിട്ട്. ഫമൻ അളലമു, എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചാൽ, അതായത് അള്ള കൊടുക്കുന്നത് ഈ ആയത്ത്, ഈ ആയത്തിന് പുറമെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഒരാൾ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, ഔ കദബബി ആയാതിഹി, അല്ലെങ്കിൽ കൊടുത്ത ആയത്തിനെ നിഷേധിച്ചാൽ, ഇരുതല മൂർച്ചയുള്ള വാളാണ് അള്ളാഹു ഈ ആയത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്ന്, കൊടുത്ത ആയത്തിനെ നിഷേധിക്കുക. രണ്ട്, കൊടുത്ത ആയത്തിന് പുറമെ അള്ളാഹുവിന്റെ മതമായിട്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ പറയുക, അതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് പ്രവാചക ചോദിക്കുന്ന ആരാ അവനേക്കാൾ വലിയ അക്രമി? ഫമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദബ ബി ആയാതിഹി, ഞാൻ ഈ ആയത്ത് പറഞ്ഞിട്ട് അതിന് ഭേദഗതി മാറ്റ കൊണ്ടുവരാൻ പറയുന്ന ആളുകൾ, ആ ആയത്തിനെ നിഷേധിക്കുന്നവർ, ഈ ആയത്തിനെ നിഷേധിക്കുന്നവരും ഈ ആയത്തല്ലാത്ത മറ്റൊന്ന് അള്ളാഹുവിന്റെ മതമായി ഈ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകളേക്കാൾ വലിയ ഫൊമൻമു അവനേക്കാൾ വലിയ പോക്കിരി ആരാണടാ? ഇത് അള്ളാന്റെ അധികാരമാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ദാസന്മാർ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഈ മഹത്തായ, ലളിതമായ, വളരെ പ്രായോഗികമായ, എക്കാലത്തെയും എക്കാലത്തെ ജനങ്ങൾക്കും ഏത് വിഭാഗക്കാരനായാലും ഏത് രംഗത്ത് ജോലിയെടുക്കുന്നവനായാലും ഭാവിയിൽ വരാനിരിക്കുന്ന മനുഷ്യന്മാർക്കും പ്രായോഗികമായ ഒരു ഹുക്കുമ് അള്ളാഹുവിന്റെ ഭൂമിയിൽ നടക്കണം. സമാധാനമുണ്ടാകണം, നാട്ടിൽ ധർമ്മമുണ്ടാകണം, നാട്ടിൽ നീതിയുണ്ടാകണം, ന്യായമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി റഹ്മത്തായിട്ട് നിയമത്തായിട്ട് അള്ളാഹു വിശദീകരിച്ച ഈ ഖുർആനിന് പുറമെ, ഈ ആയത്തുകൾക്ക് പുറമെ മറ്റൊന്ന് അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്നവനേക്കാൾ വലിയ പോക്കിരി ആരുണ്ടെന്ന് അത് അള്ളാഹ്ക്ക് സഹിക്കൂല. അത് അള്ളാന്റെ അധികാരത്തിൽ കൈകേർത്തലാണ്. അള്ളാഹാണ് ഇവിടുത്തെ മാലിക്ക്, അള്ളാഹാണ് ഇവിടുത്തെ മാലിക്ക്, രാജാവ്. ആ രാജാവിന്റെ പ്രജകൾ എങ്ങനെ ജീവിക്കണമെന്ന്, ആ രാജാവിന്റെ പ്രജകൾ ഏത് റൂട്ടിലൂടെ ഏത് വഴിയിലൂടെ പോകണമെന്ന് ഇവിടുത്തെ പുരോഹിതന്മാരോ ഇവിടുത്തെ ബുഖാരിയോ മുസ്ലിമോ അല്ല തീരുമാനിക്കേണ്ടത്, അത് അവിടെയാണ് തീരുമാനിക്കേണ്ടത്. ആ അള്ളാന്റെ മുലുക്കില്, ആ അള്ളാന്റെ ഹുക്കുമില്, ആ അള്ളാന്റെ അധികാരത്തിൽ ആരെങ്കിലും കൈകേർത്തിയാൽ അവനേക്കാൾ വലിയ പോക്കിരി ആരാണടാ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ തെളിയിക്ക്. നിങ്ങൾ പറഞ്ഞ 12 പോയിന്റുകളുണ്ട്. ഏതിന്? പിന്നെ എന്റെ ഇവിടെ മലയാളത്തിൽ എഴുതപ്പെട്ട സുവ്യക്ത മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ 12 ഖുർആനിന് പുറമെ പ്രവാചകന് ദിവ്യ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ച 12 തെളിവുകളെയും സി എൻ ഉദ്ധരിച്ചതാണ് അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ മുഖത്തിമയിൽ. സി എൻ ഉദ്ധരിച്ച തെളിവുകളാണത്. സി എൻ പല തെളിവുകളും ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതെന്ന്. വരും തലമുറയിൽ ചിന്തിക്കാനും ഇതിനെതിരിൽ കണ്ടെത്തിയിട്ട് ഹദീസിന് ഒഴിവാക്കി ഖുർആനിലേക്ക് മടങ്ങാനുമാണ് പല തെളിവുകളും ഉപരുദ്ധരിച്ചിട്ടുള്ളത്. മാഷ പറയാറുണ്ടായിരുന്നു സി എന്നിന് ഹദീസിൽ വിശ്വാസമുണ്ടായിരുന്നില്ല, പല രംഗത്തും ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയാത്തിടത്ത് മൂപ്പര് ഹദീസ് കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്റെ ഉസ്താദാണ്, പല ഇൽമുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, മഹാപണ്ഡിതനാണ് അദ്ദേഹം. പലപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു പരമാവധി നീ ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം, എനിക്ക് കഴിയാത്തത് എന്ന്. ഖുർആൻ അതും സി എൻ മഹാപണ്ഡിതനായിരുന്നു. പക്ഷേ അദ്ദേഹം ഉദ്ധരിച്ച ഈ തെളിവുകളിൽ തെളിവുകളെ ഭാഷാപരമായ തെറ്റുകളോടുകൂടി മൗലവിക്ക് മറുപടി എഴുതിയ കൂട്ടത്തിൽ സുവ്യക്ത മറുപടി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ തെളിവുകളിൽ പലതും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പലതും ഒക്കെ ബാലിശമാണ്, എല്ലാം ബാലിശമാണ്. ഈ തെളിവുകൾ 12 കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എവിടെയും മറുപടി പറഞ്ഞിട്ടില്ല, എവിടെയും മറുപടി പറഞ്ഞിട്ടില്ല. ആ തെളിവുകൾ പൂർണ്ണമായിട്ട് ഞാനിവിടെ എടുത്തുദ്ധരിക്കുന്നില്ല. ആ തെളിവുകളിൽ ഏതെങ്കിലും ഒന്ന് കിബിലമാറ്റത്തെക്കുറിച്ച്, രണ്ട് പിന്നെ നബിയുടെ ഭാര്യമാർ പറഞ്ഞ സ്വകാര്യത്തെക്കുറിച്ച്, മൂന്ന് മാ കഥകത്തം മില്ലീനത്തിൻ എന്ന് പറഞ്ഞ ഈത്തപ്പന മുറിച്ചതിനെ കുറിച്ച് ഇതൊക്കെ നുണയാണ്. യായോ നബിയു ലിമതുഹരിമു മാ അഹല്ലല്ലാഹു ലക, ഓ പ്രവാചക, നിനക്ക് അള്ളാഹു ഹലാലാക്കി തന്ന ഒരു സംഗതിയെ നീ എന്തിന് ഭാര്യമാരെ പ്രത്യുദ്ദേശിച്ചുകൊണ്ട് നീ ഹറാമാക്കുന്നു എന്ന് ചോദിച്ചത് നബി അസ്ര നമസ്കാരാനന്തരം ഭാര്യമാരുടെ അടുത്തുകൂടി പോകാറുണ്ടായിരുന്നുവെന്നും തേൻ പോലെയുള്ള ഒരു സാധനം കുടിക്കാറുണ്ടായിരുന്നുവെന്നും ഇത് പ്രവാചകന്റെ ചില ഭാര്യമാർക്ക് അസ്വാദികൾക്ക് ഇഷ്ടമായി തോന്നിയില്ല എന്നും അവർ രഹസ്യം പറഞ്ഞു എന്നും ആ രഹസ്യത്തെ അള്ളാഹു പ്രവാചകൻ അറിയിച്ചു കൊടുത്തു എന്നും ആ അറിയിച്ചു കൊടുത്ത ആയത്ത് എവിടെയെന്നുമാണ് ചോദ്യം. ഒന്നാമത് ആ പറഞ്ഞ വിഷയം തന്നെ തെറ്റാണ്. അസ്ര നിസ്കാരവും ഈ നിസ്കാരത്തിന്റെ ഉള്ളിൽ തിരികെ അവിടെ അസ്ര നിസ്കാരത്തിന് ശേഷം കണ്ടിട്ട് അസ്ര നിസ്കാരം പോലെ തിരികാൻ വേണ്ടിയിട്ട് എത്ര നോണ്ടാക്കിക്കുന്നു അറിയോ? ഹാഫിളു അല സലവാത്തി വസ്സലാത്തിൽ ഉസ്താനല്ല അവിടുത്തെ ആദ്യം ഇറങ്ങിയത് വസ്സലാത്തിൽ അസിർനാട്ടെ ആയിഷാടൊക്കെ കിതാബിൽ അങ്ങനെ തരെ.
അന്നൊരു സൂര്യ